السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിവിലക്കുകൾ, അതിന്റെ യഥാക്രമം പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതിലൂടെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആ പാന്താവിൽ നാം ഉറച്ചു നിൽക്കുകയും നാളെ വിജയിച്ച കക്ഷികളുടെ കൂട്ടത്തിൽ നാമും നമ്മുടെ കുടുംബവും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കുറച്ചു മുമ്പ് നമ്മുടെ ഒരു സഹോദരൻ ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. താടിയുടെ വിഷയത്തിലാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. ഇസ്ലാമിൽ താടിക്കുള്ള സ്ഥാനമെന്ത് എന്ന് ഉള്ളത് അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം നമ്മിൽ പലരും താടി വെക്കുന്ന ആളുകളാണ്. പല സൈസിലും വെച്ചിട്ടുണ്ട്, പല കോലത്തിലും വെച്ചവരുണ്ട്. പല രീതിയിലും താടി നാം വളർത്തുകയും ചിലപ്പോൾ ഷേവ് ചെയ്യുന്ന ആളുകളുണ്ട്, ചിലപ്പോൾ വളർത്തുന്ന ആളുകളുണ്ട്, പൂർണമായും എപ്പോഴും ഷേവ് ചെയ്ത് നടക്കുന്ന ആളുകളുമുണ്ട്, എല്ലാമുണ്ട്. നാം താടി വെക്കാത്ത ഒരാളോട് നീ എന്തുകൊണ്ട് താടി വെക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ന്യായീകരണങ്ങൾ ആ താടി വെക്കാത്ത ആൾക്ക് ഉണ്ടാകും. പ്രധാനമായും പല കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ കമ്പനിയിൽ താടി ശരിയാവില്ല, നമ്മുടെ പണി പോകും. പിന്നെ ചില ആളുകൾ പറയും അത് നമ്മുടെ ഭാര്യ കുത്തുന്നെന്ന് പറയുന്നു, അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. പിന്നെ ചില ആളുകൾ പറയും അള്ളാഹു താടിയിലാണോ നോക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും മോശമായ മറുപടി മൂന്നാമത് പറഞ്ഞതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരാളുടെ ഹൃദയം നല്ലതാണെങ്കിൽ, ഹൃദയത്തിൽ കുറച്ചെങ്കിലും ഈമാനും തക്വയും അതേപോലെ തന്നെ പ്രവാചകനോടുള്ള സ്നേഹവും പ്രവാചക ജീവിതത്തെ കുറിച്ചുള്ള അറിവും ഉണ്ടെങ്കിൽ അവൻ താടി വെക്കും. അപ്പൊ അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, താടി വെച്ച് നിങ്ങളെ ഹൃദയത്തെക്കാൾ നല്ല ഹൃദയം എന്റേതാണെന്നാണ്. അപ്പൊ ഏതായാലും അവന്റെ ഹൃദയം നല്ലതാണെങ്കിൽ ആ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവും, ആ ഹൃദയത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം ഉണ്ടാവും, തീർച്ചയായിട്ടും അവൻ താടി വെക്കുകയും ചെയ്യും. അപ്പൊ ഹൃദയത്തിന് എന്തെല്ലോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് താടി വെക്കാത്തത്. അതവന് മനസ്സിലാവില്ല പോയത്തെ കാരണം. അപ്പോ ഈ താടിയുടെ വിഷയം നാം ശരിക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഈ താടി ഏത് രീതിയിൽ നമ്മൾ ആ താടിയെ സമീപിച്ചാലാണ് ഹറാമാകുന്നത്, ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രത്തോളം താടി വെക്കണം, അതേപോലെ തന്നെ യഥാർത്ഥ സുന്നത്ത് അതിന്റെ പൂർണ്ണരൂപത്തിൽ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി എത്ര താടി വെക്കണം, ഇതൊക്കെ നാം പഠിക്കേണ്ടതുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ വെളിച്ചം വീട്ടുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താടി, താടി എന്ന് നാം പറയുന്നത് നമ്മുടെ രണ്ട് കവിളുകളിലും വളരുന്ന ആ മുടിയെയാണ് താടി എന്ന് പറയുന്നത്. അപ്പോൾ താടിക്കുള്ള അറബി വാക്ക് ലഹിയ എന്നാണ്. അപ്പോൾ ഈ ലഹിയ, അതായത് താടി വെക്കേണ്ട നിയമം എന്താണ് എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, താടി നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, അതായത് പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് അവർ ഗ്രഹിച്ച് എടുത്തിട്ടുള്ളത്, താടി വളർത്തുക എന്നുള്ളത് വാജിബാണ് എന്നാണ്. വാജിബ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായ കാര്യമാണ് എന്നാണ് അവർ ഗ്രഹിച്ചിട്ടുള്ളത്. എല്ലാ പുരുഷന്മാർക്കും താടി വളർത്തൽ നിർബന്ധമാണ്. അതിനുള്ള തെളിവുകൾ അവർ അവതരിപ്പിച്ചിട്ടുമുണ്ട്. സുന്നത്തിൽ നിന്ന് ധാരാളം തെളിവുകൾ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഉലമാക്കൾ ഏകകണ്ഠേനമായി അത് നിർബന്ധമാണ്, വാജിബാണെന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഇനി നമുക്ക് സൽഫുകളിലുള്ള ചില ഉലമാക്കളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം നമുക്ക് നോക്കാം. സൽഫുകളിലുള്ള എല്ലാ ഉലമാക്കളും നാല് ഇമാമിങ്ങൾ അടക്കം യോജിച്ചിരിക്കുന്നു ഏതൊരു കാര്യത്തിൽ, താടി വടിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ളതിൽ. അതായത് താടി പൂർണ്ണമായിട്ടും ബ്ലേഡ് ഉപയോഗിച്ചോ അല്ലെ കത്തി ഉപയോഗിച്ചുകൊണ്ടോ നാം വടിക്കുകയാണെങ്കിൽ അത് ഹറാമാണെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നാല് ഇമാമിയങ്ങളും യോജിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, താടി വടിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ശുദ്ധ പ്രകൃതത്തിൽ കളങ്കം വരുത്തുകയും അതേപോലെ തന്നെ സെൽഫുകളിലുള്ള ആളുകൾ അങ്ങനെ താടി വടിച്ച് ക്ലീൻ ഷേവായി നടക്കുന്ന ആളെ ഒരു സ്ത്രൈണ സ്വഭാവമുള്ള ആളായിട്ടാണ് കണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ നമസ്കാരത്തിന് ഇമാം നിൽക്കുവാനോ അതുപോലെ തന്നെ അവരുടെ സാക്ഷ്യം സ്വീകരിക്കാനോ സെൽഫുകൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ എത്രത്തോളം ഗൌരവമേറിയ വിഷയമാണ് താടി വടിക്കുക എന്നുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ഇനി നാം നോക്കുവാൻ പോകുന്നത് നാല് മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ താടിക്ക് എന്താണ് സ്ഥാനമുള്ളത് എന്നാണ്. ഹനഫികളുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നു, ഒരു പുരുഷനിക്ക് താടി വെട്ടുക എന്നുള്ളത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതായത് ഒരു കൈപ്പിടിക്ക് താഴെ അത് വെട്ടിച്ചുരുക്കുന്നത് ഈ സ്ത്രൈണ സ്വഭാവമുള്ള പുരുഷന്മാരും അതേപോലെ തന്നെ പാശ്ചാത്യരിലുള്ള പലരും ചെയ്യുന്നത് പോലെ ഈ കാര്യം ആരും അനുവദിക്കുന്നില്ല. ഹനഫി മദേബിന്റെ അഭിപ്രായമാണ്. ഇത് പൂർണ്ണമായി വടിക്കുന്നത് ഇന്ത്യയിലുള്ള ജൂതന്മാരുടെയും അതേപോലെ തന്നെ പേർഷ്യനിലുള്ള അഗ്നി ആരാധകരുടെയും ചര്യയാണ്. ഇത് ഉള്ളത് ഈ അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അദ്ദുറുൽ മുഖ്താർ എന്നുള്ള ഗ്രന്ഥത്തിലാണ്. അതേപോലെ തന്നെ മാലിക്കുകളുടെ അഭിപ്രായം നമുക്ക് ശ്രദ്ധിക്കാം. മാലിക്കി മദബുകളുടെ ആളുകളുടെ അഭിപ്രായം താടി വടിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട സംഗതിയാണ്. താടിക്ക് ഒരു വൈകൃതം സംഭവിക്കുന്ന രീതിയിൽ അതിനെ വെട്ടുന്നതും നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു, അത് വിരോധിച്ചിരിക്കുന്നു. ഈ താടി വളരെയധികം നീണ്ടു വളരുകയാണെങ്കിൽ എന്നിട്ട് അതിനെ നാം വെട്ടുന്നത് ഒരു താടിക്കൊരു വൈകൃതമായി മാറുകയില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനെ കുറച്ച് വെട്ടാവുന്നതാണ്. അങ്ങനെ വെട്ടുന്നത് പോലും നീണ്ടു വളർന്നിട്ടുള്ള താടിയേക്കാൾ വെറുക്കപ്പെടേണ്ടതാണ്. അബൂ അൽ ഹസന്റെ ഷർഹുൽ റിസാല എന്ന് പറയുന്ന മാലിക്കികളുടെ ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ പറയുന്നത് നാല് മദഹബിന്റെ ഇമാമികളുടെയും അവരുടെ അഭിപ്രായം. ലോകത്ത് നമ്മ സലഫികളല്ലാത്ത ബാക്കിയുള്ള ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഈ നാല് ഇമാമുകളെയാണ്. അപ്പോൾ ഈ നാല് ഇമാമുകളുടെ മദഹബ് ഫോളോ ചെയ്യുന്ന ആളുകളുമായി നാം സംസാരിക്കുമ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റുന്ന ഉദ്ധരണികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഹദീസും അടിസ്ഥാനത്തിൽ താടി എങ്ങനെ വെക്കണമെന്നുള്ളതും പിന്നീട് വരുന്നതാണ് ഇൻഷാല്ലാ. അതേപോലെ തന്നെ ഷാഫിയങ്ങളുടെ അഭിപ്രായം. ഇമാം ഷാഫിയും പറഞ്ഞിരിക്കുന്നത് താടി വടിക്കുക എന്നുള്ളത് നിഷിദ്ധമാക്കപ്പെട്ടതും പാടില്ലാത്ത സംഗതിയുമാണ് എന്ന് ഇമാം ഷാഫിയും പറഞ്ഞിരിക്കുന്നു. അതായത് വിരോധിക്കപ്പെട്ട സംഗതിയാണെന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അൽ ഉമ്മ എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഷർഹുൽ ഉബാബ് എന്ന് പറയുന്ന ഷാഫി മദേബിന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് രോഗമോ അല്ലെങ്കിൽ ആ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ താടി വടിക്കേണ്ട ഒരു ശക്തമായ ഒരു കാരണമില്ലാതെ താടി വടിക്കൽ വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഷർഹുൽ ഉബാബ് എന്നുള്ള ഷാഫി മദേബിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഹംബലികളുടെ അഭിപ്രായം നമുക്ക് നോക്കാം. ഹംബലികൾ യോജിച്ചിരിക്കുന്നു, ആരും അതിൽ നിന്ന് ഒഴിവാകാതെ ഈ താടി വടിക്കുന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണെന്ന് ഹംബലികളും യോജിച്ചിരിക്കുന്നു. അൽ ഇൻസാഫ്, ഷർഹുൽ മുൻതഹ ഈ രണ്ട് ഗ്രന്ഥത്തിലുമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, നാല് മദഹബിന്റെ ആളുകൾ ആണ് ഇപ്പോൾ ലോകത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവരിൽ തന്നെയാണ് ഏറ്റവും കൂടുതലും ആളുകൾ സലഫികളും ചില തബ്ലീഗുകാരൊക്കെയാണ് താടി നീട്ടി വളർത്തുന്ന ആളുകളുള്ളൂ. ബാക്കിയുള്ള ഈ മദഹബിന്റെ ആളുകളൊക്കെ അധികവും താടി വടിച്ചു നടക്കുന്ന ടീംസ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അവരുടെ മദഹബുകളിൽ തന്നെ ഉള്ളത് എന്തെന്ന് വെച്ചാൽ, അതായത് താടി നീട്ടി വളർത്തണം എന്ന് തന്നെയാണ് അവരുടെ മദഹബിലുള്ളത്. അതായത് വടിക്കുന്നത് ഹറാമാണെന്നുള്ളത് നാല് മദഹബും യോജിച്ച സംഗതിയാണ്. അതേപോലെ തന്നെ അത് എത്രത്തോളം നീണ്ടിരിക്കണം എന്നുള്ളതിലും പല മദഹബും യോജിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു പിടിയെങ്കിലും ഉണ്ടാകണം എന്നുള്ളതിലാണ്. അപ്പോൾ മദഹബിന്റെ അഭിപ്രായം ഇതാണ്. ഇനി നമുക്ക് സലഫികളുടെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം നോക്കാം. അതായത് സലഫുകളുടെ മൻഹജ് സ്വീകരിച്ചിട്ടുള്ള ചില പണ്ഡിതന്മാർ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, താടി പൂർണ്ണമായും വടിക്കുന്നത് വിരോധിക്കപ്പെട്ട സംഗതിയാണെന്ന്. അൽ ഇഖ്തിയാറത്ത് അൽ ഇൽമിയ പേജ് 6 നമുക്കിത് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇബ്നു ഹസം അൽ അണ്ടലൂസി, എല്ലാ പണ്ഡിതന്മാരും യോജിച്ചിരിക്കുന്നു, അതായത് താടി വടിക്കൽ, താടി പൂർണ്ണമായിട്ടും വടിക്കല് ഒരു വൈകൃതമാണ്, അതുമാത്രമല്ല അത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നും ആര് പറയുന്നു? ഇബ്നു ഹസമൽ അണ്ടലൂസി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നു. ഇത് ഏത് പുസ്തകത്തിലാണെന്ന് വെച്ചാൽ മറാത്തിബുൽ ഇജ്മ പേജ് 157 നമുക്കിത് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തുടരുന്നു, അതായത് പല സഹിയായിട്ടുള്ള ഹദീസുകളും ഉള്ളതിനാൽ തന്നെ താടി വടിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ കാലം വരെ ഒരു പണ്ഡിതനും അത് അനുവദിച്ചിട്ടില്ല എന്ന് ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഒരു 600 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വരുന്നത്. ആ കാലഘട്ടം വരെ ഒരു പണ്ഡിതനും താടി വടിക്കുക എന്നുള്ളത് അനുവദിച്ചിട്ടുമില്ല. താടി വടിക്കൽ വിരോധിക്കപ്പെട്ട സംഗതി തന്നെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ പല പണ്ഡിതന്മാരുമുണ്ട്. അതിൽ പെടുന്ന ആളുകളാണ് അലി മഹ്ഫൂസ്, മുഹമ്മദ് നാസറുദ്ദീൻ അൽ അൽബാനി, അബ്ദുൽ അസീസ് ഇബ്നു ബാസ്, അൽ കന്ദഹ്ലാവി, അബൂബക്കർ അൽ ജസായിരി, ഇസ്മായിൽ അൽ അൻസാരി, ഇങ്ങനെയുള്ള പല പണ്ഡിതന്മാരും ഈ കാലഘട്ടത്തിലെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പല പണ്ഡിതന്മാരും താടി വടിക്കൽ ഹറാമാണ്, അത് വിരോധിക്കപ്പെട്ട സംഗതിയാണെന്ന് വളരെ വ്യക്തമായി അവർ പ്രസ്താവിച്ചിരിക്കുന്നു, ഫത്വ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് താടിയുടെ വണ്ണമാണ്. താടി എത്രത്തോളം നീളണം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. താടി നീളുന്നതിനെ കുറിച്ച് താടി പൂർണ്ണമായും വടിക്കുക എന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലും അതേപോലെ തന്നെ 4 ഇമാമികളുടെ അഭിപ്രായത്തിലും സലഫുകളുടെ മൻഹജ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലും താടി വടിക്കുക എന്നുള്ളത് ഹറാമാണെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി താടി നീട്ടുന്നവൻ എത്ര നീട്ടണം എന്നുള്ളത് നമുക്ക് സുന്നത്തിൽ നിന്ന് എന്താണ് അതിനെക്കുറിച്ച് ഉള്ള വിവരം ലഭിക്കുന്നത് എന്ന് നോക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി ഒരിക്കലും തന്നെ വീതിയിൽ നിന്നോ നീട്ടത്തിൽ നിന്നോ വെട്ടിയതായി ഒരു സഹിയായ ഹദീസ് പോലും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് താടി വിട്ടേക്കുക എന്നുള്ളതാണ്. അങ്ങനെയിരിക്കെ ചില സഹാബത്തിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ വന്നതായി കാണാം. ഉദാഹരണത്തിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇവരൊക്കെ ചില സന്ദർഭങ്ങളിൽ താടി ഒരു കൈപ്പിടി പിടിക്കുകയും അതിന് താഴെ ഉള്ളത് വെട്ടുന്നതായും ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിനോ ഉംറക്കോ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ താടി ഇങ്ങനെ ഒരു കൈപ്പിടിയിൽ പിടിക്കുമായിരുന്നു, അതിന് താഴെ ഉള്ളത് അദ്ദേഹം വെട്ടുമായിരുന്നു എന്ന് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തതായി കാണാം. അപ്പോൾ ഏറ്റവും നല്ലതായി നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രവാചകൻ ചെയ്ത ആ ചര്യ തന്നെയാണ്, അതായത് അത് വിട്ടേക്കുക, താടി അങ്ങനെ അങ്ങ് വിട്ടേക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ചര്യ. അതാണ് അധിക പണ്ഡിതന്മാരും ഏറ്റവും ഹൈറായതായിട്ട് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഒരാൾ വെട്ടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതായത് ഒരാൾക്ക് വളരെയധികം നീണ്ടതിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും അദ്ദേഹം വെട്ടുകയാണെങ്കിൽ, സഹാബത്തിന്റെ ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സഹാബത്ത് ഒരു പിടി പിടിച്ചിട്ട് അതിന്റെ ബാക്കി വെട്ടി എന്നുള്ളതാണ്. അപ്പം ഒരു പിടി എന്നുള്ളത് മാക്സിമം അല്ല, ഒരു പിടിയെങ്കിലും താടി ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മിനിമം റിക്വയർമെന്റ് ആയിട്ടാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു ഹുക്കുമർ പറയുമ്പോൾ ഒരു പിടിയെങ്കിലും താടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സുന്നത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതേപോലെ തന്നെ സഹാബത്തിന്റെയും ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ താടി വെക്കേണ്ട ശരിയായ രീതി അത് ഒരു പിടിയെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. താടി വടിക്കൽ ഹറാമാണെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരാൾ താടി വടിക്കുന്നതിലൂടെ അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആ താടി വടിക്കുന്ന ആ പ്രവൃത്തി ദീനപരമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തൊരു അതിക്രമമാണോ അല്ലെങ്കിൽ ഏതൊരു പൊരുത്തക്കേടാണോ അദ്ദേഹം കാണിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി അദ്ദേഹം താടി വടിക്കുന്നതിലൂടെ അദ്ദേഹം അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് താടി വടിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് നോക്കാം. യമനിലെ ഭരണാധികാരി, അദ്ദേഹം പേർഷ്യൻ ചക്രവർത്തിയായ കിസ്രയാൽ നിയോഗിക്കപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു യമനിൽ ഉണ്ടായിരുന്നത്. രണ്ടുപേരെ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. ഈ രണ്ടുപേരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തിയപ്പോൾ പ്രവാചകൻ അവർ അവരുടെ താടി വടിച്ചതായും അതേപോലെ തന്നെ മീശ വളരെ വലുതായി വളർത്തിയതായും കണ്ടു. അപ്പോൾ ഈ ഒരു വികൃതമായ ഒരു കോലം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വെറുപ്പ് തോന്നി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുഖം തിരിച്ചു കളഞ്ഞു അവരിൽ നിന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ആ താടി വടിച്ച് മീശ നീട്ടിയ ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് നാശം, ആരാണ് നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്ന്. നമ്മുടെ നാഥനായ കിസ്റയാണ് നമ്മോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അവർ മറുപടി പറയുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പറഞ്ഞു, എന്റെ നാഥൻ, എന്റെ രക്ഷിതാവ്, അതായത് പരിശുദ്ധനും പ്രതാപിയുമായ എന്റെ രക്ഷിതാവ് എന്നോട് പറഞ്ഞിരിക്കുന്നു, എന്റെ താടി വിട്ടേക്കുവാനും എന്റെ മീശ വെട്ടിച്ചുരുക്കുവാനും എന്റെ രക്ഷിതാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്. ഇബ്നു ജരീർ തബരിയും അതേപോലെ തന്നെ ഇബ്നു സാദും റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ നാസറുദ്ദീൻ അൽ അൽബാനി ഹസനായി ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഹസൻ എന്ന് പറഞ്ഞാൽ സഹീഹയുടെ മറ്റൊരു ഇനമാണ്. അപ്പോ ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് യമനിൽ നിന്ന് രണ്ട് സന്ദേശവാഹകർ എത്തുകയും അവരുടെ താടിയും താടി അവർ വടിക്കുകയും അതേപോലെ തന്നെ മീശ നീട്ടി വളർത്തുന്നതും കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് വെറുപ്പ് തോന്നുകയും അദ്ദേഹം മുഖത്തിരിച്ച് കളയുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം, നിങ്ങളോട് ആരാണ് ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ നാഥനായ കിസ്റയാണ് ഇത് നമ്മോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അവരോട് മറുപടി പറഞ്ഞു, എന്റെ നാഥനായ അള്ളാഹു, അതായത് പ്രതാപിയും പരിശുദ്ധനുമായ എന്റെ നാഥനായ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്റെ താടി വിട്ടേക്കുവാനും മീശ വെട്ടിച്ചുരുക്കുവാനും. ഇത് ഹസനായ ഹദീസാണ്, സഹിയുടെ മറ്റൊരു ഗ്രേഡാണ് ഹസൻ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനയാണ് താടി വിട്ടേക്കുക എന്നുള്ളതും മീശ വെട്ടുക എന്നുള്ളതും. അതുകൊണ്ട് ഒരു ആൾ താടി വടിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനയാണ് അദ്ദേഹം ധിക്കരിക്കുന്നത്. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ താടി വടിച്ച മുസ്ലിങ്ങളെ കണ്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്തായിരിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും ഒരു അമുസ്ലിം അങ്ങനെ ചെയ്തത് കണ്ടിട്ട് പോലും മുഖംതിരിക്കുകയും നിങ്ങൾക്ക് നാശമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു മുസ്ലിമിന്റെ അടുത്ത് അങ്ങനെയുള്ള പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവാചകന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കുക. ഇനി സഹോദരങ്ങളെ, അടുത്തത് താടി വടിക്കുന്നതിലൂടെ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കാണിക്കുന്ന ഒരു അനുസരണക്കേടാണ് താടി വടിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഒരു സഹിയായ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞതായി കാണാം, നിങ്ങളുടെ മീശ നിങ്ങൾ വറ്റിച്ചു വെട്ടുക, എന്നിട്ട് നിങ്ങളുടെ താടി നിങ്ങൾ വിട്ടേക്കുക. എല്ലാ ഹദീസുകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള എല്ലാ ഹദീസുകളിലും താടി വിട്ടേക്കുക എന്നാണ് ഉള്ളത്. അതായത് അതിനെ വെറുതെ വിട്ടേക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ പ്രവാചകന്റെ കൽപ്പന തന്നെയുണ്ട്. എന്താണ് ആ കൽപ്പന? അതായത് നിങ്ങൾ നിങ്ങളുടെ മീശ വറ്റിച്ചുകൊണ്ട് വെട്ടുകയും അതേപോലെ തന്നെ താടി വിട്ടേക്കുകയും ചെയ്യുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതിരിക്കൽ എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കൽ തന്നെയാണ്. നമുക്ക് ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് കാണാം, അതായത് സൂറത്തു നിസാഇൽ 50-ാമത്തെ ആയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, മൈ യുത്ഇ റസൂല ഫഖദ് അതാ അല്ലാഹ വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീള. എന്താണ് അതിൽ പറയുന്നത്? അള്ളാഹുവിന്റെ ദൂതനെ ആർ അനുസരിക്കുന്നുവോ തീർച്ചയായും അവൻ അള്ളാഹുവെ അനുസരിച്ചു, ആർ പിന്തിരിഞ്ഞുവോ അവരുടെ മേൽ കാവൽക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. അതായത് എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാണ്ട് തിരിഞ്ഞു കളയുകയാണെങ്കിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ മേൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല, കാവൽക്കാരനൊന്നും ആക്കിയിട്ടില്ല, വെറും സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമെന്ന് അള്ളാഹു സൂറത്തു നിസായിലെ 50-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ നാം രണ്ട് വിഷയം ഇവിടെ നോക്കുകയുണ്ടായി. അതായത് താടി വടിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടും അതേപോലെ തന്നെ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണക്കേടുമാണെന്ന് നാം ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഇനി മൂന്നാമത്തത് എന്തെന്ന് വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുള്ള ധിക്കാരമാണത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അതായത് അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നു. അപ്പോൾ
ആ ഉത്തമമായ മാതൃക എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചെന്ന ഉത്തമമായ മാതൃക എന്താണ്? താടി നീട്ടി വളർത്തുകയും മീശ ചുരുക്കി വെട്ടുകയുമാണ് ഉത്തമമായ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നാം ആ താടി വെട്ടുകയും താടി വടിക്കുകയും ചെയ്തിട്ട് ആ മീശ നീട്ടി വളർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഉത്തമമായ മാതൃകക്കെതിരായി പ്രവർത്തിക്കലാണ് അത് നാം ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃകകൾക്ക് എതിരായി നാം പ്രവർത്തിക്കലാണ് ഇത് എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, ഏറ്റവും നല്ല, അതായത് ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മാർഗദർശനം ആരുടേതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനമാണെന്ന് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയെപ്പറ്റി ജാബിർ ഇബ്നു സമൂറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നീണ്ട താടി ഉണ്ടായിരുന്നു എന്ന് ജാബിർ ഇബ്നു സമൂറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഇത് സഹീഹ് മുസ്ലിമിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി നീണ്ട് നഞ്ഞോളം എത്തിയിരുന്നു എന്ന് മറ്റു പല ഹദീസിലും കാണാം. അപ്പോ ഈ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ഈ ഒരു മാർഗദർശനം നാം സ്വീകരിക്കാതെ നാം ഇതിന് നേരെ വിപരീതമായിട്ട്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വിട്ടേക്കുവാനും അതേപോലെ തന്നെ മീശ വെട്ടിച്ചുരുക്കാനും പറഞ്ഞ ആ സുന്നത്തിന് നേരെ വിപരീതമായി മീശ നീട്ടി വളർത്തുകയും അതേപോലെ തന്നെ താടി വടിക്കുകയും ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിനോടുള്ള ഏറ്റവും വലിയ ധിക്കാരമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, അത് മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത വേറൊരു മാർഗം സ്വീകരിക്കലാണ്. മുഅ്മിനീങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മാർഗമല്ലാത്ത, മുഅ്മിനീങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകനും സഹാബത്തും അതേപോലെ തന്നെ അവരെ പിന്തുടർന്ന് വന്നിട്ടുള്ള സച്ചരിതരായ മുസ്ലിങ്ങളാണ് മുഅ്മിനീങ്ങൾ. അപ്പം ഈ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാതെ മറ്റൊരു മാർഗം സ്വീകരിക്കൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായില് 115-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞതായി കാണാം, وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُسْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷം ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്ത് നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം അവനെ തിരിച്ചു വിടുന്നതും നരകത്തിലിട്ട് നാം അവനെ കരിക്കുന്നതുമാണ്. അതത്രേ മോശമായ പര്യവസാനം. അപ്പൊ മുഅ്മിനീങ്ങളുടെ മാർഗം, അതായത് മുഅ്മിനീങ്ങളുടെ ആ മാർഗം, മുഅ്മിനീങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആ മാർഗം സ്വീകരിക്കല് വളരെ അത്യാവശ്യമാണെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ എന്താണ്, ആരൊക്കെയാണ് മുഅ്മിനീങ്ങൾ? എല്ലാ പ്രവാചകന്മാരും മുഅ്മിനീങ്ങളാണ്. അപ്പൊ ഈ എല്ലാ പ്രവാചകന്മാരെയും നാം എടുത്തൊന്ന് പരിശോധിച്ച് നോക്ക്. അപ്പൊ നാം എല്ലാ പ്രവാചകന്മാരെ എടുത്തു നോക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും താടി ഉണ്ടായിരുന്നു. ഈ ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും താടി വെച്ചവരായിരുന്നു. അത് എങ്ങനത്തെ താടിയാണ്? നീണ്ട താടിയാണ്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ മൂസ നബിയും ഹാറൂൻ നബിയുമായിട്ടുള്ള ഒരു സംഭവത്തിൽ ഇതിന്റെ ഉദാഹരണം കാണാവുന്നതാണ്. അതായത് മൂസ നബി തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ ഹാറൂൻ നബിയായിരുന്നു ബനു ഇസ്രായേലിനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ മൂസ നബി പോയപ്പോൾ അവർ സാമിരിയുടെ ആ ഒരു ഉപദേശപ്രകാരം അവർ കാളക്കുട്ടിയെ ആരാധിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഹാറൂൻ നബി അവരെ എതിർക്കുകയും അവരോട് പറയുകയും അവരെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അപ്പോൾ ഹാറൂൻ നബി മൂസ നബി വരട്ടെ എന്നുള്ള നിലക്ക് കാത്തിരുന്നു. മൂസ നബി വരികയും ഇത് കാണുകയും ചെയ്തപ്പോൾ മൂസ നബി ആദ്യം കയറി പിടിച്ചത് ഹാറൂൻ നബിയുടെ താടിയിലേക്കാണ്. അപ്പോൾ ഒരു കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ നീട്ടമുള്ള താടി ഹാറൂൻ നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പോ പ്രവാചകന്മാരെല്ലാവരും വലിയ നീണ്ട താടി വളർത്തിയവരായിരുന്നു എന്നാണ് ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്.
വിശുദ്ധ ഖുർആനിലെ താഹ സൂറത്തിലാണ് ഈ സംഭവം ഉള്ളത്.
അതേപോലെ തന്നെ പിന്നെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ അനുചരന്മാരാണ്, അതായത് സഹാബത്ത്. സഹാബത്തിനെ നാം പരിശോധിക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സഹാബത്തിനും നീണ്ട താടി ഉണ്ടായിരുന്നു. അവരെല്ലാവരും താടി വളർത്തിയവരായിരുന്നു. അതും ട്രിം ചെയ്ത താടിയൊന്നുമല്ല, നീണ്ട താടിയുള്ളവർ തന്നെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വളരെ തിക്കായിട്ടുള്ള വലിയ താടി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനും വലിയ താടി ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും വലിയ താടി ഉണ്ടായിരുന്നു. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ റെഫറൻസ് ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നൽകാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ അലി റള്ളാഹുവിന്റെ താടി വീതിയിലും വളരെ ജാസ്തിയായിട്ടുണ്ടായിരുന്നു എന്നാണ്. നീട്ടത്തിൽ മാത്രമല്ല വീതിയിലും, രണ്ട് ഷോൾഡറിന്റെ അടുത്തേക്ക് പോകുന്ന രീതിയില് വീതിയിലുള്ള താടി അലി റള്ളാഹുവിന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്തും അവരും ഒക്കെ വളരെ നീണ്ട താടി, അതായത് താടി വിട്ടേക്കുകയായിരുന്നു അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വലിയ നീണ്ട താടികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവരൊക്കെയാണ് മുഅ്മിനീങ്ങൾ. അതേപോലെ തന്നെ സലഫുകളിലെ പണ്ഡിതന്മാരും എല്ലാവരും നീണ്ട താടി വെച്ചവരായിരുന്നു. അത് ആരും തന്നെ ട്രിമ്മ് ചെയ്ത താടിയോ അല്ലെങ്കിൽ ഷേവേ നേർപ്പാടോ അവരിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരാണ് മുഅ്മിനീങ്ങൾ. ഇവരെ സ്വീകരിച്ചിട്ടുള്ള, ഇവർ നടന്നു പോയിട്ടുള്ള പാത തന്നെയാണ് നാമും, പാതയിലൂടെ തന്നെയാണ് നാം നടക്കേണ്ടത്. ഇനിയിപ്പോ ഇവരല്ലാത്ത, ഇവരെ സ്വീകരിച്ചതല്ലാത്ത ഒരു മാർഗം നാം സ്വീകരിക്കുകയാണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. അതായത് അള്ളാഹു നാം തിരിഞ്ഞ് അവരുടെ മാർഗമല്ലാതെ വേറൊരു മാർഗം സ്വീകരിച്ചുകൊണ്ട് നാം തിരിയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ ഒരു മാർഗത്തിലേക്ക് തിരിച്ചുവിടുകയും നാം പോകുന്നിടത്തേക്ക് നമ്മളെ തിരിച്ചുവിടുകയും നമ്മെ നരകത്തിലോട്ട് കരിക്കുകയും ചെയ്യും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും അത് തന്നെയാണ്. താടിയുടെ കാര്യം മാത്രമല്ല, നാം സ്വീകരിക്കേണ്ട മാർഗം മുഅ്മിനീങ്ങളുടെ മാർഗമാണ്. ആരാണ് മുഅ്മിനീങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കഴിഞ്ഞുപോയിട്ടുള്ള സച്ചരിതരായിട്ടുള്ള പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളുമാണ് മുഅ്മിനീങ്ങൾ. അവരുടെ മാർഗം തന്നെയാണ്, അവർ നടന്നുപോയിട്ടുള്ള മാർഗം തന്നെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, താടി വടിക്കുന്ന ഒരാൾ ചെയ്യുന്നത് അവിശ്വാസികളെ അനുകരിക്കലാണ് അവൻ ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിന്റായി നാം മനസ്സിലാക്കേണ്ടത് താടി വടിക്കുന്നതിലൂടെ അവിശ്വാസികളെ അനുകരിക്കുകയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ദിനേന 17 പ്രാവശ്യം ഫറളു നമസ്കാരത്തിലും അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരത്തിലും എല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഫാത്തിഹ സൂറത്തിലുള്ള പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുകയാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ളതിന്റെ അർത്ഥം കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിയച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. അപ്പൊ ഈ രണ്ട് മാർഗത്തിൽ നിന്നും, അതായത് അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിൽ നിന്നും അതേപോലെ തന്നെ പിയച്ചു പോയവരുടെ മാർഗത്തിൽ നിന്നും നാം എപ്പോഴും കാവലിനെ ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. ദിവസം എത്ര പ്രാവശ്യമാണ് നാം കാവലിനെ ചോദിക്കുന്നത്? 17 പ്രാവശ്യം ഫർളു നമസ്കാരത്തിലും അതിനുശേഷം സുന്നത്ത് നമസ്കാരത്തിൽ ധാരാളമായി ഫാത്തിഹ ഓതിക്കൊണ്ട് നാം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള കാവലിനെയാണ് നാം ചോദിക്കുന്നത്? പിയച്ചു പോയവരുടെ മാർഗത്തിൽ പെടാതിരിക്കുവാൻ വേണ്ടിയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിൽ ആകാതിരിക്കുവാൻ വേണ്ടി നാം ദിനേന കാവലിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിനിരയായവർ ആരാണ്? കോപത്തിനിരയായവർ ജൂതന്മാരാണ്. എല്ലാ തഫ്സീറുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, പ്രഗത്ഭരായിട്ടുള്ള എല്ലാ തഫ്സീറുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ആയത്തിന് വിശദീകരണമായി നൽകിയിട്ടുള്ളത് കോപത്തിനിരയായ ആളുകൾ യഹൂദികളാണ്. അതേപോലെ തന്നെ വൈ പിയച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. അപ്പൊ വൈ പിയച്ചു പോയ മാർഗം ഏതാണ്? മാർഗത്തിൽ വൈ പിയച്ചു പോയിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളുമാണ്. അപ്പോ ഈ രണ്ട് വിഭാഗത്തെ ആണ് നാം പിൻപറ്റുന്നത്. ഏതില്? താടി വടിക്കുന്നതിലൂടെ ഈ രണ്ട് വിഭാഗത്തെ നാം അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നാം ലോകത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം താടി വടിച്ചിട്ടുള്ള ആളുകളും താടി വടിക്കൽ ഒരു സംസ്കാരമായി മാറ്റിയെടുക്കുകയും ക്രിസ്ത്യാനികളുടെ അച്ഛന്മാരായാലും അവരുടെ പുരോഹിതന്മാരായാലും എല്ലാവരും താടി വടിക്കുന്ന ആളുകളാണ്. ജൂതന്മാരുടെ ചില പുരോഹിതന്മാർ താടി വെക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും ജൂത സമൂഹത്തിൽ താടിയിൽ വടിക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തെയും നാം അനുകരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിൽ? താടി വടിക്കുന്നതിലൂടെ. നമുക്ക് താടി വടിക്കാൻ ആരാണ് കാണിച്ചു തന്നത്? നാം താടി വടിക്കുന്നതിന്റെ കാരണം എന്താണ്? നാം ചിന്തിക്കുകയാണെങ്കിൽ താടി വിട്ടേക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഒരാള് താടി ഡെയിലി വടിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യം താടി വിട്ടേക്കുക എന്നുള്ളതാണ്. നാം വിട്ടേക്കാതെ അതിനെ വടിക്കുകയാണെങ്കിൽ നാം ആരെയല്ലോ അനുകരിക്കുന്നുണ്ട്. അനുകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നാം അത് ഡെയിലി ബ്ലേഡ് എടുത്ത് വടിക്കുന്നത്. അപ്പോൾ ഈ അനുകരണം എവിടെ നിന്നാണ് വരുന്നത്? തീർച്ചയായും സ്വാലിഹീങ്ങളായ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നല്ല ഇത് വരുന്നത്. കാരണം അവരൊക്കെ വലിയ താടിയുള്ള ആളുകളാണ്. പിന്നെ നാം കാണുന്നത് ദൈനംദിനം നാം കാണുന്ന, അതായത് സത്യനിഷേധികളായിട്ടുള്ള യഹൂദികളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നുമൊക്കെ കാണുന്ന അവരുടെ ആ സംസ്കാരത്തെ അനുകരിച്ചുകൊണ്ടാണ് നാം താടി വടിക്കുന്നത്. അപ്പോ ഇത് എന്താണ്, താടി വടിക്കുക എന്നുള്ളത് അവിശ്വാസികളെ അനുകരിക്കലാണ് എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റായി നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അവിശ്വാസികളെ അനുകരിക്കുന്നതിൽ നിന്ന് നാം നമ്മെ വളരെയധികം വിലക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭത്തിലും അവിശ്വാസികളുമായി വ്യത്യസ്തത പുലർത്തുവാനും അതേപോലെ തന്നെ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുവാനും നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. സഹീ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, നിങ്ങളുടെ മീശ നിങ്ങൾ വെട്ടിച്ചുരുക്കുകയും നിങ്ങളുടെ താടി നിങ്ങൾ വളർത്തുകയും ചെയ്യുക, മജൂസികളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഇത് സഹീ മുസ്ലിമിൽ കാണാവുന്നതാണ്. അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് അവിശ്വാസികളുമായി വ്യത്യസ്തത പുലർത്തേണ്ടത് ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അവന്റെ ഒരു ഐഡന്റിറ്റി അവൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ളവരെ അനുകരിക്കാൻ പാടില്ല. ഇസ്ലാമിന് അതിന്റേതായ തനതായ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും അത് നമ്മെ കാണുമ്പോൾ തന്നെ, ഒരു വ്യക്തിക്ക് ഒരു മുസ്ലിമിനെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഐഡന്റിറ്റികൾ മുസ്ലിമിനുണ്ട്. ആ ഐഡന്റിറ്റികൾ നാം കീപ്പ് ചെയ്യുകയും മറ്റുള്ളവരെ അനുകരിക്കാതെ, അതായത് അവിശ്വാസികളായിട്ടുള്ള ആളുകളെ നാം അനുകരിക്കുകയും അവരെ പോലെ തന്നെ ആയി തീരുകയും ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഏതൊരു മുസ്ലിമും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അവന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവരിൽ നിന്ന് വ്യത്യസ്തമായി ഇരിക്കുക എന്നുള്ളത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കുന്നവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് അതിന്റേതായ പ്രാധാന്യം നാം നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ അബൂ ഉമാമ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു, ഇതും സഹീ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതായത് നിങ്ങളുടെ മീശ നിങ്ങൾ വെട്ടുകയും നിങ്ങളുടെ താടി നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുക, അഹ്ലുൽ കിതാബിന്റെ ആളുകളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി നമുക്ക് കാണാം. അപ്പൊ താടി നീട്ടിവിടുകയും അതേപോലെ തന്നെ മീശ വെട്ടുന്നതും അഹ്ലുൽ കിതാബിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് മജൂസികളെ പോലുള്ള മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുവാനും നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാകുവാനും ഉള്ള ഒരു മാർഗം കൂടിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, ഇത് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതായത് അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുക, നിങ്ങളുടെ മീശ നിങ്ങൾ വെട്ടിച്ചുരുക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ താടി നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുക. അപ്പൊ ഇത് എന്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി? മജൂസികളിൽ നിന്ന് വ്യത്യസ്തമായി, അഹ്ലുൽ കിതാബായ യഹൂദി ക്രിസ്ത്യാനികളിൽ നിന്നും നാം വ്യത്യസ്തമായി, അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളായിട്ടുള്ള ബഹുദൈവ ആരാധകരിൽ നിന്നും താടി വളർത്തുന്നത് കൊണ്ടും മീശ വെട്ടിച്ചുരുക്കുന്നത് കൊണ്ടും നാം വ്യത്യസ്തമായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഇത് നാം അനുസരിക്കേണ്ടതുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ കൽപ്പന തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകനെ അനുസരിക്കുന്നവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റേതായ ഗൌരവം കൊടുത്തുകൊണ്ട് പ്രവാചകന്റെ കൽപ്പന നാം അനുസരിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അതേപോലെ തന്നെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളെ പിന്തുടരുന്നതിനെ പറ്റിയും പിൻപറ്റുന്നതിനെ പറ്റിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മറ്റൊരു ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. അതായത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബൂ സയ്യിദ് അൽ ഖുദ്രിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിനെ പിന്തുടരുക തന്നെ ചെയ്യും. ഏത് രീതിയിൽ? ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ഓന്തിന്റെ മാളത്തിലേക്ക് അവർ കയറിപ്പോവുകയാണെങ്കിൽ അവരെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കയറിപ്പോവുക തന്നെ ചെയ്യും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി, എന്ത്, പ്രവാചകരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യഹൂദികളെയും ക്രിസ്ത്യാനികളെയുമാണോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെയാണ്, അവരല്ലാതെ മറ്റാരാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്. ഇത് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെയധികം ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഈ അഹ്ലുൽ കിതാബിനെയും അതേപോലെ തന്നെ മുശ്രിക്കുകളെയും അതേപോലെ തന്നെ മജൂസികളെയെല്ലാം നാം പിൻപറ്റുകയും പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അവരുടെ അവസ്ഥ പോലെ തന്നെ ആയിപ്പോകും. അതുകൊണ്ട് അവരുടെ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുകയും അവരുടെ വേഷവിധാനത്തിൽ നിന്നും അതേപോലെ തന്നെ അവരെ തിരിച്ചറിയുന്ന ചില കോലങ്ങളിൽ നിന്നും നാം വ്യത്യസ്തമായി നിൽക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശമാണ്. ഇത് നാം പാലിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് താടി നീട്ടി വളർത്തലും മീശ വെട്ടലും ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാനുള്ള ഒരു മാർഗമാണെന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിന് അതിൻ്റെതായ ഗൌരവം നൽകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ 5 പോയിന്റുകൾ നാം ചർച്ച ചെയ്തു. ഇനി 6-ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹു ശുദ്ധ പ്രകൃതത്തിലാണ്. ആ ശുദ്ധ പ്രകൃതിയെ കളങ്കം വരുത്തലാണ് താടി വടിക്കുന്ന ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതായത് അള്ളാഹു ശപിച്ചിരിക്കുന്നു, ഏത് വിധത്തിലുള്ള ഒരു സ്ത്രീയെ ശപിച്ചിരിക്കുന്നു, അതായത് പച്ച കുത്തുന്ന സ്ത്രീയെ ശപിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ അവളെടുത്ത് പോയി പച്ച കുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും പച്ച കുത്തുകയും ചെയ്യുന്ന സ്ത്രീകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മുഖത്തുള്ള രോമങ്ങളുണ്ടല്ലോ, മുഖത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ചില രോമങ്ങൾ ഉണ്ടാവും, ആ രോമങ്ങളൊക്കെ പറിക്കുന്ന സ്ത്രീകളുണ്ട്. ചില സ്ത്രീകൾ പിരിയം പോലും പറിക്കുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതായത് ഫേഷ്യൽ ഹെയർ പറിച്ചു കൊടുക്കുന്നവരെയും അതേപോലെ തന്നെ അത് പറിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വ്യാജമായിട്ടുള്ള മുടി അവരുടെ മുടിയിൽ വെച്ച് കെട്ടുന്നവരെയും. നമ്മുടെ നാട്ടിൽ വളരെയധികം നമ്മുടെ മുസ്ലിം സ്ത്രീകൾ തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്, വ്യാജമായ പൂരണം എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ആ പൂരണം വെച്ച് മുടിയിലേക്ക് കെട്ടുന്ന ആ സ്ത്രീകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പല്ല് വെച്ച് കെട്ടുന്ന ഏർപ്പാടുണ്ടായിരുന്നു, അതായത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല്ല് വെച്ച് കെട്ടുന്നതും പല്ല് ഗ്രൈൻഡ് ചെയ്ത് അതിനെ ഷേപ്പാക്കി എടുക്കുന്നതൊക്കെ ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ കാര്യം? അവർ അള്ളാഹുവിന്റെ ആ ഒരു സൃഷ്ടിപ്പിനെ അവർ മാറ്റിമറിക്കുന്നു, അതുകൊണ്ടാണ് അവരെ അള്ളാഹു ശപിച്ചിട്ടുള്ളത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ശുദ്ധ പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തിന് ഫിത്ര എന്നാണ് പറയുന്നത്. ഈ ഫിത്രയിൽ നാം മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. എന്തിലൂടെ? നാം താടി വടിക്കുന്നതിലൂടെ. ഇവിടെ സ്ത്രീകളെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഈ ഹദീസിൽ സ്ത്രീകളെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്, അത് സ്ത്രീകളാണ് സൗന്ദര്യത്തിന് വേണ്ടി പല കാര്യങ്ങളും പല പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഇതേ ഹദീസ് തന്നെ പുരുഷന്മാർക്കും ബാധകമാണ്. എങ്ങനെയുള്ള പുരുഷന്മാർക്ക്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും ഫിത്രയുമായ ശുദ്ധ പ്രകൃതവുമായ താടി വടിച്ചു മാറ്റുകയും അതല്ല, ആ സൃഷ്ടിപ്പല്ല നല്ലത്, താടി വടിച്ച് പെരണ്ടി വെച്ച മോന്തയാണ് നല്ലത് എന്ന് വിചാരിക്കുകയും അത് ചെയ്യുന്ന ആളുകൾക്കും ഈ ശാബാല് ബാധകമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും താടി വടിക്കുന്നത് ഈ ഒരു ഹദീസിന്റെ ഗണത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞവരുടെ ചില രണ്ട് പണ്ഡിതന്മാരെ ഞാൻ പറയാം. അൽ തഹനാവി എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയാണ്, ഇത് തർക്കമില്ലാത്തൊരു കാര്യമാണ്, അള്ളാഹുവിന്റെ അതായത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്നവര് എല്ലാവരും ഈ ഒരു ശാപത്തിൽ, അതായത് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ശാപത്തിൽ പെടുന്നവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏതൊരു കാര്യത്തെ നിരോധിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവാൽ നിരോധിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിൽ വന്നാലും ഹദീസിൽ വന്നാലും എന്തൊരു കാര്യം നിഷിദ്ധമാക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ വിരോധിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രോഹിബിഷൻ, അതായത് അള്ളാഹുവിന്റെ വിരോധിക്കൽ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു കഴിഞ്ഞാലും ഉണ്ടാകുന്നത്. രണ്ടിനും ഒരേ എഫക്ട് ആണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വലിയുള്ള അൽ ദഹ്ലവി പറയുന്നു. വലിയുള്ള അൽ ദഹ്ലവി പറയുന്നത് എന്താണ്? അതായത് താടി വടിക്കുക, അതായത് അങ്ങനെ താടി വെട്ടുകയും വടിക്കുകയൊക്കെ ചെയ്യുന്നത് മജൂസികളുടെ ഏർപ്പാടാണ്. അങ്ങനെ ചെയ്യുന്നവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? വലിയുള്ള അൽ ദഹ്ലവി എന്ന് പറയുന്ന പ്രഗൽഭ പണ്ഡിതം പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ഉദ്ധരണികളും നമുക്ക് ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. പിന്നെ അടുത്തതായി 7-ാമത്തെ വിഷയം, 7-ാമത്തെ പോയിന്റായി നാം മനസ്സിലാക്കേണ്ടത് താടി വടിക്കുന്നവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അവർ സ്ത്രീകളെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ താടി വടിച്ചു കഴിഞ്ഞാൽ അത് ഒരു സ്ത്രീയുടെ രൂപത്തിലേക്കാണ് പോകുന്നത്. അതായത് സ്ത്രീകൾക്കാണ് മുഖത്ത് ഒരു രോമോ ഇല്ലാത്ത അവസ്ഥയിലുള്ളത്. അപ്പോൾ ഒരു പുരുഷൻ താടി വടിക്കുന്നതിലൂടെ അവൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അവൻ സ്ത്രീകളെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മനുഷ്യൻ ഏതൊരു വർഗം എടുത്തു നോക്കിയാലും, മനുഷ്യനായാലും ശരി മൃഗമായാലും ശരി, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു വർഗം എടുത്തു നോക്കിക്കഴിഞ്ഞാലും പുരുഷനെ സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പല അടയാളങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി അള്ളാഹു പുരുഷന് നൽകിയിട്ടുള്ളത്, അതായത് മനുഷ്യവർഗത്തിലുള്ള പുരുഷൻ അള്ളാഹു നൽകിയിരിക്കുന്നത് അവന്റെ താടിയാണ്. ആ താടി നീണ്ടു വളർന്ന താടിയും ഒരു താടിയുള്ള ഒരു മനുഷ്യനെയും അതേപോലെ തന്നെ ഒരു സ്ത്രീയും വെച്ച് കഴിഞ്ഞാൽ അവര് രണ്ടും ഉള്ള വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അല്ലാതെയും മനസ്സിലാവും, മനുഷ്യന്മാർക്ക് മനസ്സിലായി എന്ന് വരും. പക്ഷേ എന്നാലും ആ ഒരു പുരുഷനെ സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ ഒരു ഘടകം അതിൽ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുകണ്ട് ശീലിച്ചു പോയതുകൊണ്ട് നമുക്ക് അത്ര ഒരു വലിയ കാര്യമായി തോന്നാത്തതാണ്. അതായത് താടി വടിച്ച ഒരു പുരുഷന്റെ കോലം സ്ത്രീയുടെ കോലമായി സാമ്യം പുലർത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ നാം കണ്ടുകണ്ട് ശീലമായി പോയത് കൊണ്ട് നമുക്ക് അത് ഒരു വലിയൊരു അപാകതയായി തോന്നാത്തതാണ്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ രൂപത്തിലേക്കാണ് താടി വടിക്കുന്ന ഒരാൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അനുകരിക്കലാണ് താടി വടിക്കുന്നതിലൂടെ ഒരാൾ ചെയ്യുന്നത് എന്നാണ് ഏഴാമത്തെ പോയിന്റായി നാം മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സ്ത്രീയെ അനുകരിക്കുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ സ്ത്രീയെ അനുകരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. കാരണം എന്തെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള ആളുകളെ ശപിച്ചതായി ഒരു ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീയെ അനുകരിക്കുന്ന പുരുഷനെ ശപിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ പുരുഷനെ അനുകരിക്കുന്ന സ്ത്രീയെയും ശപിച്ചിരിക്കുന്നു. ഇത് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റു പല ഗ്രന്ഥത്തിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ താടി വടിക്കുന്ന ഈ പ്രവൃത്തി സ്ത്രീയുമായി നമ്മളെ സാദൃശ്യപ്പെടുത്തുകയും സ്ത്രീയെ അനുകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആയി മാറുകയും ചെയ്യുമ്പോൾ ശാപത്തിന് പാത്രീഭൂതരാകുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അതിന്റേതായ ഗൗരവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപം നമുക്ക് കേൾക്കുക എന്ന് വെച്ചാൽ അത് വളരെയധികം ഗൗരവമുള്ള വിഷയമാണ്. ആ ഒരു ശാപത്തിന് നാം ഒരിക്കലും തന്നെ പാത്രീഭൂതരാകരുത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ അതിന്റേതായ ഗൗരവത്തിൽ എടുക്കണമെന്ന് ഉണർത്തുകയാണ്. ഇനി നമുക്ക് എട്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. എട്ടാമത്തെ പോയിന്റ്, താടി വടിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ തൃപ്തിയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശവും ലംഘിച്ചുകൊണ്ട് ചില ആളുകളുടെ തൃപ്തിയും അതേപോലെ തന്നെ അവരുടെ കൽപ്പനകളും മാനിച്ചുകൊണ്ടാണ് താടി വടിക്കുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾ അവരുടെ ഭാര്യമാർ പറഞ്ഞിട്ടായിരിക്കാം താടി വടിക്കുന്നുണ്ടാകാം. താടി വെക്കണം എന്നെല്ലാം ആഗ്രഹമല്ല ഉണ്ടാവും. പക്ഷേ താടി വെച്ച് വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ ഭാര്യന്റെ അടുത്ത് നിന്ന് ചില കമന്റ്സ് ഉണ്ടാവും. എന്താണ് നിങ്ങളിങ്ങനെ താടി ഒക്കെ വെച്ചിട്ട്, താടി നീട്ടാനുള്ള ഉദ്ദേശമാണോ എന്നൊക്കെ ചോദിച്ച് ചില കമന്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഉമ്മാപ്പന്മാരുടെ അടുത്ത് നിന്ന് ചില കമന്റ്സ് കേട്ടേക്കാം. അപ്പൊ ഇങ്ങനെയല്ല രണ്ടു മൂന്ന് കമന്റ്സ് വരുമ്പോഴത്തേക്ക് തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ എണീച്ച് താടി വടിക്കുന്ന ഒരവസ്ഥയാണ് അധികം ആളുകളിലും കണ്ടുവരുന്നത്. അപ്പോ ചില ആളുകളെ, അതായത് നമ്മുടെ ഭാര്യമാരെ അതേപോലെ തന്നെ ഉമ്മാനെ ഉപ്പാനെ ഒക്കെ നമ്മൾ തൃപ്തിപ്പെടുത്താനും അവര് പറയുന്ന കമന്റ്സുകളെ അനുസരിച്ചുകൊണ്ടുമാണ് നാം താടി വടിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ പറയുന്ന കാര്യത്തിൽ അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ നാം ആ മനുഷ്യൻ പറയുന്ന കാര്യത്തെ അനുസരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതായത് നല്ല കാര്യങ്ങളിൽ മാത്രമാണ് അനുസരണം പാടുള്ളൂ. ഇത് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതായത് തിന്മയായിട്ടുള്ള താടി വടിക്കുക എന്നുള്ള ഒരു കാര്യം ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ, താടിയെക്കുറിച്ച് കമന്റ്സ് പറയുകയാണെങ്കിൽ, താടിയെക്കുറിച്ച് അവർ അതൃപ്തി പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പോയി താടി വടിക്കാനുള്ള അവകാശമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നാം വടിച്ചു കഴിഞ്ഞാൽ നാം അള്ളാഹുവിന്റെ കൽപ്പനയും അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയും ഇവരുടെ കമന്റ്സ് കേട്ടിട്ട് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയും നാം നമ്മുടെ താടി വടിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും അനുസരണ കേട് കാണിക്കുകയുമാണ് നാം ചെയ്യുന്നത് എന്ന് നാം എട്ടാമത്തെ പോയിന്റായി മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാര്യയായാലും ശരി ഭർത്താവായാലും ശരി, അവർ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും ഉണ്ടെങ്കിൽ അതിനെതിരായി അവരങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കാനോ ഉപദേശിക്കാനോ വെറുപ്പ് പ്രകടിപ്പിക്കാനോ ഒന്നും പാടില്ല. ഇപ്പം ഭർത്താവ് താടി വെക്കുന്നതിനോട് വിമൂഖതയോ അല്ലെങ്കിൽ വെറുപ്പോ അതേപോലെ തന്നെ കമന്റ്സ് അടിക്കാനോ ഒന്നും ഭാര്യ ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ ഭാര്യമാർ പർദ്ദയിടുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ അവിടെ പോയി അത് ഇടാൻ പാടില്ല എന്ന് പറയാനോ അതേപോലെ തന്നെ പർദ്ദയിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താനോ ഒന്നും അതും പാടില്ല. ഭാര്യയും ഭർത്താവും അനുസരിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് ഭാര്യയായാലും ഭർത്താവായാലും അനുസരിക്കേണ്ടത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കേണ്ടത് ഏതൊരു കാര്യത്തിലാണ്? നന്മയിൽ മാത്രമാണ്. തിന്മയിൽ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഭാര്യയായാലും ശരി, ഉപ്പയായാലും ശരി, ഉമ്മയായാലും ശരി, ശിർക്ക് ബിദഅത്ത് ഹറാം പോലുള്ള സംഗതികൾ അവർ ഉപദേശിക്കുകയാണെങ്കിൽ നാം അവരെ അനുസരിക്കാൻ പാടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എട്ടാമത്തെ കാര്യം എന്താണ്? എട്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പന താടി വെക്കുക, മീശ വെട്ടിച്ചുരുക്കുക എന്നുള്ളതായിരിക്കെ നാം അത് ലംഘിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള ചില ആളുകൾക്ക് വേണ്ടി, അതായത് ഭാര്യമാര്, ഉമ്മ, വാപ്പ, അതേപോലെ തന്നെ കുടുംബക്കാർ പോലുള്ളവരുടെ കമന്റ്സിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ അവർ പ്രകടിപ്പിക്കുന്ന വെറുപ്പിന്റെയും അതേപോലെ തന്നെ അവരുടെ വിവരക്കേടുകൊണ്ട് അവർ കാണിക്കുന്ന വിമൂഖതയും മാനിച്ചുകൊണ്ട് നാം നമ്മുടെ താടി വടിക്കുന്നു. ഇതാണ്, ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. കാരണം നന്മയിൽ മാത്രമാണ് നാം പടപ്പുകളെ അനുസരിക്കാൻ പാടുള്ളൂ, തിന്മയിൽ പടപ്പുകളെ അനുസരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്തതായി, അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഭാര്യമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമൂഖതയും അതുപോലെ തന്നെ നമ്മുടെ താടിയോട് ഒരു അമർഷവും കാണിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇതിന് കാരണക്കാർ പലപ്പോഴും നമ്മൾ തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നാം നമ്മുടെ വീട്ടിൽ കേബിൾ ടി വി എന്നുള്ള ഒരു സാധനം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇബ്ലീസ് ഇങ്ങനെ ദൈനംദിനം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് താടി വടിച്ച് കോലം കെടുത്തിയിട്ടുള്ള ചില പുരുഷന്മാർ വന്നുകൊണ്ട് ദിവസവും അവരെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് കാണിക്കുകയാണ്. ഇബ്ലീസ് അന്നേരം ഇവരുടെ മസ്തിഷ്കത്തിൽ ഓതിക്കൊടുക്കുകയാണ്, എന്ത്, ഇതാണ് യഥാർത്ഥ സൗന്ദര്യം, ഇതാണ് യഥാർത്ഥ സൗന്ദര്യം, ഒരു പുരുഷനായാൽ ഇങ്ങനെ ഇരിക്കണം, താടി വടിച്ച് നല്ല ക്ലീൻ ഷേവായി നല്ല പെരണ്ടി വെച്ച മോന്തയായിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഒരു പുരുഷത്വം ഉണ്ടാവുകയുള്ളൂ, അതേപോലെ തന്നെ പുരുഷന്മാർ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇബ്ലീസ് നമ്മുടെ ഭാര്യമാരുടെ മസ്തിഷ്കത്തിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഡെയിലി ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ ചെയ്യുന്നത് എന്താണ്? അന്യപുരുഷന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്, സൗന്ദര്യം കാണുകയാണ്, അവരുടെ സംസാരങ്ങൾ കേട്ട് അതിൽ ആകർഷിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടാകുന്നത് എന്താണ്? നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടാകുന്ന സൗന്ദര്യ സങ്കല്പം ഇസ്ലാമിന് വിരുദ്ധമായതും ഹറാമായതുമായിട്ടുള്ള ഒരു സൗന്ദര്യ സങ്കല്പമാണ് നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സൗന്ദര്യ സങ്കല്പം അവർ പുലർത്തിക്കൊണ്ട് അവർ താടി വെച്ച നമ്മളെ കാണുമ്പോൾ സ്വാഭാവികമായും ആ ഒരു വെറുപ്പും അതേപോലെ തന്നെ അവരുടെ സൗന്ദര്യ സങ്കല്പത്തിന്, അവർ മനസ്സിലാക്കിയിട്ടുള്ള സൗന്ദര്യ സങ്കല്പത്തിന് നമ്മൾ യോജിച്ചു വരുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പോ ഇതിനൊക്കെ കാരണക്കാർ ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് കേബിൾ ടിവിയും ടിവിയും ഒക്കെ വീട്ടിൽ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ടിവി വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ കേബിൾ ടിവിയിലൂടെ വരുന്ന ആ ഇബ്ലീസിന്റെ ആ ഒരു ഡെയിലി ഉള്ള ക്ലാസുകളും സ്പെഷ്യൽ ക്ലാസുകളെല്ലാം സിനിമയുടെയും സീരിയലിന്റെയും ഒക്കെ രൂപത്തിൽ വരുമ്പോ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം അത് പൂർണ്ണമായും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പിശാജ് നമ്മളെയും കൊണ്ട് നരകത്തിലേക്ക് പോകും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതോടുകൂടി തന്നെ നമ്മുടെ ഭാര്യമാരെയും നമ്മൾക്കെതിരെ തിരിക്കാനും നമ്മുടെ സുന്നത്തുകളെ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാനും അത് വടിക്കുന്ന കോലത്തിലാക്കാനും ഒക്കെ പിശാജ് അവരിലൂടെ പരിശ്രമിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇത് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരു കാര്യമാണ്. എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുക, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇസ്ലാമിന്റെ സംസ്കാരം വെച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അടുത്ത പോയിന്റായി, അതായത് ഒമ്പതാമത്തെ പോയിന്റായി മനസ്സിലാക്കേണ്ടത്, താടി വടിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ആ ഒരു സൗന്ദര്യത്തെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അതായത് അള്ളാഹു സൗന്ദര്യവാനാകുന്നു, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് താടി വടിക്കുന്നതിലൂടെ സൗന്ദര്യം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് പല ആളുകളും ചിന്തിച്ചേക്കാം. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, താടി വെക്കുന്നതാണോ സൗന്ദര്യം, വടിക്കുന്നതാണോ സൗന്ദര്യം എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ചുറ്റുപാടുമുള്ള പല ആളുകളും അതേപോലെ തന്നെ മോഡലുകളും, നാം ടി വി കാണുന്ന ആളുകളാണെങ്കിൽ മോഡലുകളും സിനിമാ നടന്മാരും ഒക്കെ താടി വടിച്ച് ആ ഒരു രീതിയെ സൗന്ദര്യമായി പ്രൊമോട്ട് ചെയ്യുന്നത് നാം കണ്ടുവളർന്നവരാണ്. അതുകൊണ്ടാണ് താടി വടിച്ചിട്ടുള്ള ആ ഒരു രൂപം നമുക്ക് സൗന്ദര്യമായി തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് താടി വെച്ച രൂപമാണ് സൗന്ദര്യമുള്ള രൂപമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇവിടെ പ്രവാചകന്മാർ തന്നെ സൗന്ദര്യമുള്ള പലരും ഉണ്ടായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം വളരെയധികം ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന് താടി ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിത്രക്കെതിരായിട്ട് ഒരു പ്രവാചകനും പ്രവർത്തിക്കൂല എന്നുള്ളത് കൊണ്ട് തന്നെ യൂസുഫ് അലൈഹിസ്സലാമിന് താടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും അള്ളാഹുവിന്റെ ആ ശുദ്ധമായ പ്രകൃതിക്കെതിരായിട്ട് പ്രവർത്തിക്കുകയില്ല, താടി പഠിക്കുകയില്ല. അപ്പൊ താടി വെച്ച യൂസുഫ് അലൈഹിസ്സലാം എങ്ങനെയാണ് സൗന്ദര്യവാനാകുന്നത്? അപ്പൊ താടിയിൽ സൗന്ദര്യമുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ഞുവരെ താടിയുള്ള വ്യക്തിയായിരുന്നു, നെഞ്ഞുവരെ താടിയുള്ള വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് സഹാബാക്കൾ വിവരിച്ചത് എന്തെന്ന് വെച്ചാൽ, ഒരു പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തെ സഹാബാക്കൾ കണ്ടിരുന്നത് എന്നായിരുന്നു. അപ്പോ പൂർണ്ണ ചന്ദ്രനെ പോലെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന്റെ ആ ഒരു കാന്തി എന്നാണ് സഹാബത്ത് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? താടിയിലാണ് സൗന്ദര്യം ഉള്ളത് എന്നാണ്. അതായത് ഇസ്ലാമിന്റെ സൗന്ദര്യം, അതായത് അള്ളാഹു മനുഷ്യനേക്ക് ഒരു പുരുഷനിക്ക് നൽകിയിരിക്കുന്ന സൗന്ദര്യം അവന്റെ താടിയിൽ തന്നെയാണ്. താടി വടിച്ചു കഴിഞ്ഞാൽ ആ സൗന്ദര്യത്തെ കളങ്കപ്പെടുത്തലാണ്. ഈ കാര്യം കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനുഷ്യരല്ലാത്ത ബാക്കിയുള്ള ജന്തുജാലങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒരു കോഴി വർഗത്തെ നാം എടുക്കുകയാണ്. കോഴി വർഗത്തെ നാം എടുക്കുകയാണെങ്കിൽ അതിൽ പൂവൻ കോഴിയുമുണ്ട്, പിടക്കോഴിയുമുണ്ട്. അതിൽ ഏതാണ് സൗന്ദര്യം? പൂവൻ കോഴി അതിന്റെ പൂവും വലിയ പൂവുമായി, പൂവും അതേപോലെ തന്നെ അതിന് അള്ളാഹു നൽകിയിരിക്കുന്ന അതിനെ പിടക്കോയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. വലിയ വാല്, അതേപോലെ തന്നെ അതിന്റെ വലിയ പൂവ്, ഇതൊക്കെ അതിനെ പിടക്കോയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പല കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളുമായി പൂവൻ കോഴി നടക്കുമ്പോൾ അതിന്റെ സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയാണ്. നാം ആ പൂവൻ കോഴിയുടെ പൂവ് മുറിച്ചു മാറ്റുകയും അതേപോലെ തന്നെ അതിന്റെ വലിയ വാല് മുറിച്ചു മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പൂവൻ കോഴി പിടക്കോയിനെ പോലെയാവും. നമുക്ക് മനസ്സിലാവില്ല, ചിലപ്പം കോഴി വർഗത്തിന് മനസ്സിലായിരുന്നു ഒരു ആണും പെണ്ണും ഏതാന്നുള്ളത്. അതേ സ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോൾ പൂവൻ കോഴിയും പിടക്കോയും ഒരുപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് താടി വടിക്കുന്ന ഒരാള് സ്ത്രീയുമായി സാദൃശ്യപ്പെടുന്നു എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നാം സിംഹത്തെ എടുത്തു നോക്കുക. സിംഹത്തിന് അതിന്റെ വലുതായ താടി, വലുതായ താടി രോമം, അതിന്റെ ജടയായി ഇങ്ങനെ നിൽക്കുമ്പോൾ ആണ് അതിന്റെ സൗന്ദര്യം. അതേ സ്ഥാനത്ത് നാം ആ സിംഹത്തിന്റെ ആ താടി അങ്ങ് വടിച്ചു കളയുകയും അതിനെ പെൺസിംഹവും അതും നടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടാവും, വ്യത്യാസം മനസ്സിലാവുകയില്ല. യഥാർത്ഥത്തിൽ ആൺസിംഹമല്ലേ സൗന്ദര്യം? അതേപോലെ തന്നെ പൂവൻ കോഴിയല്ലേ പിടക്കോഴിയേക്കാൾ സൗന്ദര്യം? ഇതൊക്കെ എന്തുകൊണ്ടാണ്? അതിന് അള്ളാഹു അതിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ അതിൽ കളങ്കപ്പെടുത്താതെ അതിന്റെ ശുദ്ധ പ്രകൃതിയിൽ, ഫിത്രയിൽ തന്നെ അത് നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിന് ആ സൗന്ദര്യം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഏത് വർഗം എടുത്തു നോക്കിയാലും, മയില് ആൺമയിലുണ്ട്, പെൺമയിലുണ്ട്. ആ നൃത്തം വെക്കുന്ന മയില് ആണാണ്, അതായത് വലിയ ചിറകുകൾ ഇങ്ങനെ, മയിൽപീലികൾ ഇങ്ങനെ മയിലാട്ടമൊക്കെ നടത്തുന്നത് ആൺമയിലാണ്. ഈ ആ മയിൽപീലികളൊക്കെ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഏത് കോലത്തിലായി? പെൺമയിലിൻ്റോട്ടായി. അപ്പൊ അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ആൺമയിലിന് ആ അള്ളാഹു നൽകിയിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്, ആ പ്രത്യേകതകൾ അതിന്റെ മയിൽപീലിയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് എന്താണ്? ആണിന് അതിൻ്റെതായ, അതിനെ വേർതിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അതേപോലെ നിലനിർത്തുന്നതിലാണ് അതിന്റെ സൗന്ദര്യമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇത് തന്നെയല്ലേ മനുഷ്യരിലും ഉണ്ടാകേണ്ടത്? മനുഷ്യവർഗത്തിലെ പുരുഷന്മാർക്ക് അള്ളാഹു അവനെ വേർതിരിച്ചറിയുവാൻ വേണ്ടി, അതായത് സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമാകുവാൻ വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. അതിൽ പെട്ടതാണ് അവന്റെ താടി. ആ താടി അവൻ നീട്ടി വളർത്തുന്നതിലൂടെ അവൻ സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തപ്പെടുകയും അവൻ മറ്റു വർഗത്തിലുള്ള ആ പുരുഷ വിഭാഗത്തിന്റെ സൗന്ദര്യം പോലെ അവനും സൗന്ദര്യവാനായി മാറുന്നു. താടി വടിക്കുന്നതിലല്ല, താടി വെക്കുന്നതിലാണ് സൗന്ദര്യമെന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ വർഗത്തിനും അതിൻ്റെതായ പുരുഷ വിഭാഗത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നിലനിർത്തി പോകുന്നതിലാണ് സൗന്ദര്യമുണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് മനുഷ്യ സൗന്ദര്യവും എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ രൂപപ്പെടുന്നത് നാം കുറേ കാണുമ്പോഴാണ്. ഇപ്പൊ താടി വടിച്ച മുഖത്തെ നാം സൗന്ദര്യമായി മനസ്സിലാക്കുവാൻ കാരണം, നമുക്ക് അങ്ങനെയുള്ള ഒരു സങ്കല്പം രൂപപ്പെടാൻ കാരണം, നാം ജനിച്ചു വളർന്നത് മുതലേ താടി വടിച്ച ആളുകളെ കണ്ട് വളർന്നത് കൊണ്ടാണ്. ഇനി കുറച്ചു കാലം കഴിഞ്ഞ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഒരു ട്രെൻഡാണ്, അതായത് മൊട്ടയടിക്കുക എന്നുള്ളത്. ഒന്നും ഉണ്ടാവില്ല, താടിയില്ല, മീശയില്ല, തലയിൽ മുടിയുമില്ല. അങ്ങനെ മൊട്ട രൂപത്തിൽ പല ആളുകളും നടക്കുന്നുണ്ട്. കുറെ കാലം കഴിഞ്ഞ് അത് ട്രെൻഡായി ഇന്ത്യയിലും അതേപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും കൂടുതൽ മെജോറിറ്റി ആളുകളും മൊട്ടയടിച്ച് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അടുത്ത തലമുറ വരികയും ആ കുട്ടികൾ ഇത് കണ്ട് വളരുകയും ചെയ്തു കഴിഞ്ഞാൽ മുടിവെച്ച് നടക്കുന്ന ഒരാളെ പറ്റി അവർ ഇങ്ങനെ തന്നെയായിരിക്കും പറയുകയുണ്ടായത്. ഇപ്പോൾ താടി വെച്ച് നടക്കുന്ന ആളെ പറ്റി എന്താണോ പറയുന്നത്, അത് സൗന്ദര്യമില്ല, അത് രസമില്ല, അത് നിങ്ങൾ വെട്ടിമാറ്റണം, മുറിച്ചു മാറ്റണം, ഷേവ് ചെയ്യണമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ മുടിയും വെട്ടിമാറ്റണം, മുടി രസമില്ല, മുടി ഷേവ് ചെയ്യണം എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിലെ കുട്ടികളും അതേപോലെ തന്നെ ആളുകളും പ്രതികരിച്ചെന്ന് വരാം. അപ്പോൾ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞ് അത് കണ്ട് ആ ഒരു സൗന്ദര്യ സങ്കല്പം രൂപപ്പെടുകയും അതിനനുസരിച്ച് മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പം മാറി വരികയും ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആരും തന്നെ താടി പിടിക്കുന്നവരായിരുന്നില്ല. അവിടെയും ഭാര്യ ഭർത്താക്കന്മാരും ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരമൊന്നും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്ത്രീകൾക്ക്, ഇന്ത്യയിലുള്ള മുസ്ലിം പുരുഷന്മാർക്ക് സൗന്ദര്യമില്ല എന്നൊന്നും തോന്നിയിട്ടില്ല. അതൊക്കെ ഇപ്പോ ഈ സിനിമ കാണാൻ തുടങ്ങിയപ്പോഴും അതേപോലെ തന്നെ ഈ കുറെ എക്സിക്യൂട്ടീവ്സിനൊക്കെ കണ്ട്, എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രോഗമാണത്, എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ താടി വെക്കാൻ പറ്റൂല. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ആളാണ് അതിന്റെ അർത്ഥം. അപ്പൊ എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ താടി വെക്കാൻ പറ്റൂല, താടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റൂല. താടി കൊണ്ടായിരിക്കും മീറ്റിംഗിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്, നമ്മളെ വായ് പൂട്ടി വെച്ച് താടിയായിരിക്കും സംസാരിക്കുന്ന കോലത്തിലൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. അപ്പൊ ഇതെല്ലാം എന്ന് വെച്ചിരിക്കേണ്ട മൂഢമായ ധാരണകളാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സൗന്ദര്യം അവന്റെ താടി അവന്റെ മുഖത്ത് ഉണ്ടാകുമ്പോഴാണ്, അത് വടിക്കുമ്പോഴല്ല എന്ന് നാം മനസ്സിലാക്കുക. ഇതാണ് ഒമ്പതാമത്തെ പോയിന്റ്. ഇനി പത്താമത്തെ ഒരു പോയിന്റ് കൂടിയുണ്ട്, അതെന്തെന്ന് വെച്ചാൽ, അതായത് ഇങ്ങനെയൊക്കെ താടി വടിച്ച് നടക്കുന്ന ആളുകൾ, താടി വടിക്കല് ഒരു ഹറാമായ ഒരു പാപമാണ്, അതിന്റെ കൂടെ തന്നെ വേറൊരു വൻ പാപം കൂടി ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്താണ് ആ വൻ പാപം? താടി വടിക്കുന്ന ആളുകൾക്ക് മൊത്തമായി കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്, അവർ അവരുടെ താടി വടിക്കുന്നത് അതാണ് സൗന്ദര്യം, അതാണ് കൾച്ചർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവരുടെ താടി വടിക്കുന്നത്. മൂഢമായ ധാരണയാണ്, വിഡ്ഢിത്തമാണ്, അവരുടെ ജഹാലത്താണ്. എങ്കിലും അവരങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള മുസ്ലിങ്ങളിലുള്ള ആളുകൾ തന്നെ താടി വെക്കുന്ന ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അവൻ പ്രതികരിക്കും. എങ്ങനെ പ്രതികരിക്കും? ഇതെന്താണ്, ജഡത്വമാണിത്, അതേപോലെ തന്നെ താടി നിനക്ക് വടിച്ചൂടെ, നിനക്കുറിച്ച് വൃത്തിയായി നടന്നൂടെ, എല്ലാം താടി വെക്കുന്ന സുന്നത്തുമായിട്ട് നടക്കുന്ന ആളുകളെ പറ്റി അവൻ പറഞ്ഞേക്കാം. ഇത് നാം വളരെ അധികം കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, ഈ താടി വെക്കാത്ത ആളുകളിൽ പലരിലും കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. എന്താണ്, നീ ഇങ്ങനെ താടി വളർത്തിയിരിക്കുന്നു, നിനക്ക് കുറച്ചൊന്നും നല്ല രീതിയിൽ നടന്നൂടെ എന്നൊക്കെയുള്ള ചോദ്യമാണ് അവനിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ ഇതെന്തെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കർശനമായി നമ്മെ ഉപദേശിക്കുകയും അതേപോലെ തന്നെ കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനെതിരെയാണ് ആര് സംസാരിക്കുന്നത്? താടി വെക്കാതിരിക്കുന്ന ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇത് വളരെ വലിയ ഒരു തിന്മയാണ്. അതായത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. നാം വെക്കുന്നില്ലെങ്കിൽ നമുക്ക് മജബൂരിയാണ്, പല കാരണങ്ങളുണ്ട് എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ വെക്കുന്നില്ലെങ്കിൽ അത് അതിന്റെ കുറ്റമേ ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ അതിനെതിരെ സംസാരിക്കുകയും അതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയും അതിനെ കൊച്ചായി കാണിക്കുകയും അതിനെ ജഡത്തമായിക്കൊണ്ടും അതേപോലെ തന്നെ അതിനെ സിവിലൈസേഷനെതിരായി കൊണ്ടൊക്കെ കാണിക്കുമ്പോൾ അതെന്തായി മാറുന്നു? അതൊരു വളരെ വലിയ വൻ പാപമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വൻ പാപത്തിൽ അകപ്പെടാൻ കൂടി നാം കാരണമായി തീരും. അതുകൊണ്ട് താടി വടിക്കുന്നത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. താടി വടിക്കുന്ന ആള് കുഫ്രിയത്തിലേക്കും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വൻ പാപങ്ങളിലേക്കും പോവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി താടി വടിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് നാം വിട്ടുനിൽക്കുകയും
താടി നല്ല രീതിയിൽ നീട്ടി മീശ വെട്ടിച്ചുരുക്കി അള്ളാഹുവിന്റെ കൽപ്പനയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശവും മുഅ്മിനീകളുടെ മാർഗവുമൊക്കെ പിൻപറ്റിക്കൊണ്ട് അവരുടെ കൂട്ടത്തിൽ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെടുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ ഒരു 10 പോയിന്റുകളാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ളത്. താടി വെക്കൽ വാജിബാണ് എന്നുള്ള കാര്യം ഇതിനകം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. താടി ഇല്ലാത്ത ആളുകൾ താടി വെക്കാൻ വേണ്ടിയുള്ള തൗഫീഖിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്ന് തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനി നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല സഹോദരങ്ങളെ. നമുക്ക് അള്ളാഹുവിന്റെ ദീനാണ് വലുത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് വലുത്. പ്രവാചകനെ സ്നേഹിക്കുന്ന ഏതൊരാളും പ്രവാചകന്റെ മാതൃക പിൻപറ്റുവാൻ മത്സരിച്ച് മുന്നോട്ട് വരും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് അങ്ങനെയുള്ള ഒരു മാത്സര്യം താടി വെക്കുന്നതിൽ ഇല്ലെങ്കിൽ നാം ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് എത്രത്തോളം സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ട് എന്നുള്ള കാര്യം. താടി വടിക്കൽ ഹറാമാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താടി വടിക്കുന്ന കാര്യം ഇന്ന് തന്നെ എല്ലാവരും ഒഴിവാക്കണം എന്നാണ് എനിക്ക് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്. അതുകൊണ്ട് താടി വടിക്കൽ ഒഴിവാക്കിക്കൊണ്ട് താടി വെക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെറുതായി വെച്ച ആളുകൾ ഒരു പിടിയെങ്കിലും നീട്ടാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. അള്ളാഹു ഞാനീ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.